ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് കൊല്ലം സ്വദേശി ആദിത്യ സുരേഷും പുരസ്കാരം ഏറ്റുവാങ്ങും. 15-ാം കേരള നിയമസഭയുടെ 8-ാം സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം. സംസ്ഥാനത്തെ ആദ്യ ദ്രവീകൃത പ്രകൃതിവാതക കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് കാട്ടാനയെ മയക്കുവെടിവച്ച് പിടിച്ച ഉദ്യോഗസ്ഥർക്ക് നാടിന്റെ അഭിനന്ദനം. PT7 ധോണി എന്ന പേര് നൽകി മന്ത്രി AK ശശീന്ദ്രൻ. മത്സ്യബന്ധന വള്ളങ്ങളിൽ മണ്ണെണ്ണയ്ക്ക് പകരം LPG. പരീക്ഷണ പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. ലോകകപ്പ് ഹോക്കിയിൽ ക്വാർട്ടർ ഉറപ്പിക്കാൻ ഇന്ത്യ. ന്യൂസിലന്റിനെതിരായ മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ബാല പുരസ്കാരം ന്യൂഡൽഹിയിൽ നാളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. കേരളത്തിൽ നിന്നും കൊല്ലം പോരുവഴി 7-ാം മൈൽ സ്വദേശി ആദിത്യ സുരേഷ് പുരസ്കാരം ഏറ്റുവാങ്ങും. ഗുരുതര രോഗത്തെ അതിജീവിച്ചും സംഗീതത്തിൽ നേടിയ പ്രാവീണ്യമാണ് ആദിത്യയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ദേശീയ തലത്തിലുള്ള പുരസ്കാരം നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ആദിത്യ പ്രതികരിച്ചു.
ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇന്ത്യയിൽ നിന്ന് തന്നെ ഒത്തിരി കുട്ടികളാണ് ഇതിന് അപ്ലൈ ചെയ്തിരുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് 35,000 കുട്ടികളോളം ഉണ്ടായിരുന്നു. ഇത്രയും പേരിൽ നിന്നൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എന്തൊക്കെ നമ്മുടെ അവാർഡ് ഉണ്ടെങ്കിലും ഒരു ദേശീയ തലത്തിലുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു പവർ തന്നെയാണ്.
1,00,000 രൂപയും പ്രശസ്തി പത്രവുമടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി മറ്റന്നാൾ ആശയവിനിമയം നടത്തും. അവാർഡിന് അർഹരായവർക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനും അവസരമുണ്ട്. 4 വർഷമായി ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്ന ആദിത്യ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ പദ്യം ചൊല്ലലിൽ വിജയിയായിരുന്നു. TK സുരേഷ് രഞ്ജിനി ദമ്പതികളുടെ മകനായ ആദിത്യ കുന്നത്തൂർ BGS അംബികോദയം സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകൾക്ക് പരംവീർ ചക്ര പുരസ്കാര ജേതാക്കളുടെ പേര് നൽകും. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസായി രാജ്യം ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്ന സൈനികരുടെ അർപ്പണബോധത്തിനുള്ള ആദരമാകും നാമധേയം. 15-ാം കേരള നിയമസഭയുടെ 8-ാം സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാകും. പ്രധാനമായും നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കുന്നതിനായി ചേരുന്ന സമ്മേളനം മാർച്ച് 30 വരെയുള്ള കാലയളവിൽ ആകെ 33 ദിവസം ചേരും. February 3 ബജറ്റ് അവതരിപ്പിക്കും. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് March 30 സഭാസമ്മേളനം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് സ്പീക്കർ AN ഷംസീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യത്തെ ദ്രവീകൃത പ്രകൃതിവാതക കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളി, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ കേന്ദ്രങ്ങൾ വഴി 30,000 വീടുകളിലേക്കും 150 വ്യവസായ വാണിജ്യ യൂണിറ്റുകളിലേക്കും ദ്രവീകൃത ഇന്ധനം പൈപ്പ് ലൈൻ ശൃംഖലയിലൂടെ എത്തിക്കാൻ സാധിക്കും. പാലക്കാട് ധോണിയിൽ കാട്ടാനയെ മയക്കുവെടിവച്ച് പിടികൂടിയ ദൌത്യ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് മന്ത്രി AK ശശീന്ദ്രൻ. വയനാട്ടിലും പാലക്കാടുമായി കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ദൌത്യ സംഘത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി ശ്രമകരമായ 3 ദൌത്യങ്ങളാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. PT7 എന്നറിയപ്പെട്ടിരുന്ന കാട്ടാന ഇനി ധോണി എന്ന പേരിലാകും അറിയപ്പെടുകയെന്നും ശ്രീ ശശീന്ദ്രൻ അറിയിച്ചു. പാലക്കാട് ധോണി വനമേഖലയിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായിരുന്ന കാട്ടാനയെ തടയ്ക്കാൻ ആയത് ആശ്വാസകരമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഇതിന് നേതൃത്വം നൽകിയ വനപാലക സംഘത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി നയരൂപീകരണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ കേരളത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പശുപതികുമാർ പരസ് പറഞ്ഞു. രാഷ്ട്രീയ ലോക് ജനശക്തി സംസ്ഥാന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും. കേന്ദ്രം സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
ജുഡീഷ്യറിയുടെ സ്വതന്ത്ര നില ഭാഗിക ശക്തികളുടെ സ്വാധീനത്തിൽപ്പെടാതെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് മന്ത്രി R. ബിന്ദു. സാമൂഹിക വ്യവഹാരങ്ങളോട് വിമർശനാത്മക അകലം പുലർത്തി സ്വന്തം സ്വതന്ത്ര നില സംരക്ഷിക്കപ്പെടണമെന്നത് ജുഡീഷ്യറിയെ സംബന്ധിച്ച് പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോ ആന്റ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള നോളജ് ഇക്കോണമി മിഷന്റെ കണക്ട് കരിയർ ടു ക്യാമ്പസ് പരിപാടിയുടെ ഭാഗമായുള്ള കേരള സ്കിൽസ് എക്സ്പ്രസ് നാളെ ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ വർഷം ബിരുദ ബിരുദാനന്തര പഠനം പൂർത്തിയാക്കുന്ന 10,000 പേർക്ക് വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ തൊഴിൽ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരീക്ഷണാർത്ഥം പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളിലെ മണ്ണെണ്ണ എഞ്ചിൻ മാറ്റി LPG ആക്കുന്ന പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. LPG കിറ്റുകൾ സബ്സിഡിയോടുകൂടി പദ്ധതിയിലൂടെ വിതരണം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി R. രവികുമാർ.
മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളിലെ ഔട്ട്ബോർഡ് എഞ്ചിനുകളിലെ ഇന്ധനം മണ്ണെണ്ണയാണ്. മണ്ണെണ്ണയുടെ ലഭ്യത കുറയുമ്പോഴും വില വർദ്ധിക്കുമ്പോഴും മത്സ്യബന്ധന ചെലവ് വർദ്ധിക്കും. കാലങ്ങളായി മത്സ്യത്തൊഴിലാളികളെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ മത്സ്യബന്ധന ഔട്ട്ബോർഡ് എഞ്ചിനുകൾക്ക് ഇന്ധനമായി LPG ഉപയോഗിക്കുന്ന പദ്ധതിക്ക് ആലപ്പുഴ തുടക്കമായി. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ LPG കിറ്റുകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു തുടങ്ങി. ആലപ്പുഴയിലെ ഓമനപ്പുഴ കടപ്പുറത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മത്സ്യഫെഡ് IOCയുമായി ചേർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി വിജയിച്ചാൽ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും LPG കിറ്റുകൾ നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു.
പുരുഷ ഹോക്കി ലോകകപ്പിന്റെ ക്രോസ് ഓവർ റൌണ്ടിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലന്റിനെ നേരിടും. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ രാത്രി 7:00 മത്സരം. ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തിയാൽ ഇന്ത്യയ്ക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. രാത്രി 7:30 ഗോവയിലെ ജവാഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. കളിച്ച 13 മത്സരങ്ങളിൽ 8 വിജയവും 1 സമനിലയും നേടിയ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 3 സ്ഥാനത്താണ്. 14 കളികളിൽ 6 വിജയവും 2 സമനിലയുമായി 6 സ്ഥാനത്താണ് FC ഗോവ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സാനിയ മിർസ റോഹൻ ബോപ്പണ്ണ സഖ്യം 2 റൌണ്ടിൽ കടന്നു. ആദ്യ റൌണ്ടിൽ ഓസ്ട്രേലിയയുടെ ജെയ്മി ഫോർലിക്സ് ലൂക്ക് സാവിലെ സഖ്യത്തെയാണ് ഇന്ത്യൻ ജോഡി തോൽപ്പിച്ചത്. സ്കോർ 7-5, 6-3. തൊണ്ടയിൽ മുള്ള് കുടുങ്ങി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെത്തിയ വിദ്യാർത്ഥിനിയുടെ നടുവ് എക്സ്റേ ഉപകരണം തട്ടി ഒടിഞ്ഞെന്ന ആരോപണത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കൊല്ലം ആയൂരിൽ മകളോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിന് മദ്യപ സംഘത്തിന്റെ മർദ്ദനമേറ്റ അച്ഛൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. മരിച്ച അജയ്കുമാറിന്റെ ഭാര്യയുടെയും മകളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റം ചുമത്തിയത്. പ്രതികളായ ഇടുക്കി സ്വദേശി ആൻസൺ, ആയൂർ സ്വദേശികളായ ഫൈസൽ, മോനിഷ്, നൌഫൽ എന്നിവർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് കൊല്ലം സ്വദേശി ആദിത്യ സുരേഷും പുരസ്കാരം ഏറ്റുവാങ്ങും. 15 കേരള നിയമസഭയുടെ 8 സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം. സംസ്ഥാനത്തെ ആദ്യ ദ്രവീകൃത പ്രകൃതിവാതക കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടിച്ച ഉദ്യോഗസ്ഥർക്ക് നാടിന്റെ അഭിനന്ദനം. PT7 ധോണി എന്ന പേര് നൽകി മന്ത്രി AK ശശീന്ദ്രൻ. മത്സ്യബന്ധന വള്ളങ്ങളിൽ മണ്ണെണ്ണയ്ക്ക് പകരം LPG. പരീക്ഷണ പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. ലോകകപ്പ് ഹോക്കിയിൽ ക്വാർട്ടർ ഉറപ്പിക്കാൻ ഇന്ത്യ. ന്യൂസിലന്റിനെതിരായ മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.